നാട്ടിലായിരുന്ന സജി ബ്രദറിന് തിരിച്ചു വരാനായിട്ട് ദൈവം സഹായിച്ചു. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. ഒന്ന് കൊരിന്ത്യർ അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 10-11 വാക്യങ്ങൾ. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 3:10. ഓക്കെ, ഇവിടെ ഈ സൈഡിൽ ഭിത്തിയുടെ മറവിലിരിക്കുന്ന ഒരു ഇങ്ങോട്ട് നീങ്ങിയിരിക്കണേ, ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഭിത്തി കവർ ചെയ്തിരിക്കുന്ന സഹോദരന്മാർ ഫ്രണ്ടിലോട്ടിരിക്കും. ഓക്കെ, പൗലോസ് ഇവിടെ ഒരു അടിസ്ഥാനമിട്ട് അതിന്റെ മുകളിൽ പണിയുടെ കാര്യമാണ് പറയുന്നത്. ശരിക്കും ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ ജീവിതം അടിസ്ഥാനങ്ങൾ ശരിയായില്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള പണികൾക്കെല്ലാം പ്രശ്നം വരും. ദൈവവചനം പഠിപ്പിക്കുമ്പോഴും യഥാർത്ഥത്തിൽ ഒരു അടിസ്ഥാനമിട്ട് മുകളിൽ പണിയുന്ന പോലത്തെ ഒരു പണിയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്. കാരണം അത് തുടർച്ചയായി ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് പഠിപ്പിക്കുകയും ബിൽഡ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതേസമയം പ്രസംഗം അങ്ങനെയല്ല, പ്രസംഗം അങ്ങനെ ആ രീതിയിൽ ചെയ്യേണ്ട കാര്യമല്ല. അന്നേരം ദൈവവചനം ഒരു ദൈവസഭയിൽ അല്ലെങ്കിൽ ദൈവസഭകളിൽ തുടർച്ചയായിട്ട് പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യം ഈ അടിസ്ഥാനത്തിന്മേൽ ഒരു വ്യക്തിയുടെ ക്രിസ്തീയ ജീവിതം ബിൽഡപ്പ് ചെയ്യാനായിട്ട് അത്രയ്ക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ്. ഇവിടെ പൗലോസ് ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പൗലോസ് കൊരിന്ത്യയിലെ സഭയെടുത്ത് പറയുകയാണ്. കാരണം ഇവരുടെ അടിസ്ഥാനങ്ങൾ പോലും ശരിയല്ല. കൊരിന്ത്യ സഭ ഒരു വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള പരിശുദ്ധാത്മ കൃപാവരങ്ങളാൽ നിറഞ്ഞ ഒരു സഭയായിരുന്നു. അപ്പോൾ അവരുടെ ബോധ്യം ഈ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു അവരിൽ കൂടി ജീവിക്കുന്നു എന്നുള്ളതും അവരുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയുടെയും പക്വതയുടെയും തെളിവാണെന്നാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് തെറ്റാണെന്ന് പൗലോസ് അവരോട് പറയുകയാണ്. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ നിറഞ്ഞ ഒരു സഭ ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം ആ സഭ ആത്മീയമായിട്ട് വളർന്ന സഭയുമല്ല, പക്വതയുള്ള സഭയുമല്ല. കാരണം പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ ശിശുക്കളാണ്, നിങ്ങൾ ജഡീകന്മാരാണ്. കാരണം പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ സഭയുടെ ബിൽഡിംഗിന് ആവശ്യമാണ്, എന്നാൽ അത് ആത്മീയ മെച്യൂരിറ്റിയുടെ തെളിവല്ല. യേശു ക്രിസ്തു ഒരു വ്യക്തിയിൽ കൂടി ജീവിക്കുന്നു എന്നുള്ളതിന്റെയും തെളിവല്ല വരങ്ങൾ എന്നുള്ളതാണ് പൗലോസ് കൊരിന്ത്യയിലെ സഭ എടുത്ത് പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ എന്നത് സ്പോണ്ടേനിയസ് ആണ്. ബൈ ഫെയ്ത്ത് ഒരു വ്യക്തിക്ക് പെട്ടെന്ന് വീണ്ടും ജന്മം പോലെ തന്നെ ദൈവം കൊടുക്കുന്ന കാര്യമാണ് വരങ്ങൾ. എന്നാൽ കർത്താവിന്റെ ഫലങ്ങൾ എന്നത് ഒറ്റ ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല, അത് യേശു ക്രിസ്തുവിൽ തുടർച്ചയായി വസിക്കുകയും കർത്താവ് നമ്മളിൽ വസിക്കുന്നതിൽ കൂടി ഉളവാകുന്നതാണ് ആത്മീയ ഫലങ്ങൾ. അപ്പോൾ ഫലങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു സഭ യഥാർത്ഥത്തിൽ വളരുന്ന സഭയാണോ, ആത്മീയമായിട്ട് വളരുന്ന സഭയാണോ, മെച്യൂറായിട്ടുള്ള സഭയാണോ എന്നുള്ളതിന്റെ അടിസ്ഥാന തെളിവ് വരങ്ങളല്ല ഫലങ്ങളാണ്. അപ്പോൾ ഈ ആത്മീയ ഗിഫ്റ്റുകൾ എല്ലാം ഉള്ള പ്രദർശിപ്പിക്കുന്ന ഈ സഭയുടെ ലാക്ക് അവരോട് പറയാണ്, നിങ്ങളുടെ അടിസ്ഥാനങ്ങൾ ശരിയല്ല, അതുകൊണ്ട് ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ ക്രിസ്തീയ ജീവിതത്തിന്റെയും പൗലോസിന്റെ ഉപദേശത്തിന്റെയും എല്ലാം അടിസ്ഥാനം പൗലോസ് അവരെ പഠിപ്പിക്കുകയാണ്. അതെന്താണെന്നുള്ള ഒന്ന് കൊരിന്ത്യർ അതിന്റെ 2 അധ്യായത്തിന്റെ 4 വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അന്നേരം അവിടെ പറയാണ്, നിങ്ങളുടെ ഫെയ്ത്തിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്നത് എന്താണ്? ദൈവത്തിന്റെ ശക്തിയാണ്, മനുഷ്യരുടെ ജ്ഞാനമല്ല ആവശ്യമായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ ശക്തിയാണ്. ഈ ദൈവത്തിന്റെ ശക്തി എന്നാൽ എന്താണെന്നുള്ളത് ഒന്ന് കൊരിന്ത്യർ അതിന്റെ 1 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന്റെ ശക്തി ക്രൂശിന്റെ വചനത്തിൽ കൂടിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ക്രൂശിന്റെ വചനമാണ് പൗലോസ് പഠിപ്പിക്കുന്ന അടിസ്ഥാനം. അതുകൊണ്ടാണ് പൗലോസ് അതിന്റെ 23 വാക്യത്തിൽ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞത്. നേരെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ ക്രൂശിൽ എന്ത് നടന്നു എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഇതൊരു ക്രൂശിൽ എന്ത് നടന്നു, ക്രൂശിൽ എന്താണ് ദൈവം ചെയ്തത് എന്നുള്ളത് ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ആ വ്യക്തിയുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ തെറ്റും. അടിസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു പണി പലപ്പോഴും തെറ്റിപ്പോകും. എന്നാൽ യഥാർത്ഥത്തിൽ ക്രൂശിൽ യേശുക്രിസ്തു എന്താണ് നമ്മൾക്ക് വേണ്ടി സാധിച്ചത്, എന്താണ് ക്രൂശിൽ യേശുക്രിസ്തു ഏറ്റെടുത്തത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാതെ എന്താണ് ക്രൂശിൽ കൂടി നമുക്ക് ലഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. ഞാൻ പറയാൻ ഒന്നുകൂടി പറയാം, എന്താണ് യഥാർത്ഥത്തിൽ ക്രൂശിൽ നടന്നത് എന്ന് വ്യക്തമായിട്ട് ദൈവം നമുക്ക് വെളിപ്പെടുത്താതെ, ഇല്ലെങ്കിൽ ദൈവവചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാകാതെ എന്താണ് ഒരു വ്യക്തിക്ക് ക്രൂശിൽ കൂടി ലഭിക്കുന്നത് എന്ന് മനസ്സിലാവത്തില്ല. കാരണം ഈ ക്രൂശിൽ ഒരു എക്സ്ചേഞ്ച് ആണ് നടന്നത്. ചില കാര്യങ്ങൾ യേശു ക്രൂശ് ഏറ്റെടുക്കുകയും നമുക്ക് അതിന് പകരമായിട്ട് ചില കാര്യങ്ങൾ തരികയാണ് ചെയ്തത്. ഇതെന്താണ് നടന്നതെന്നുള്ള ദൈവവചനത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നമുക്കത് വായിച്ചാൽ മനസ്സിലാവും. ചില വാക്യങ്ങൾ വായിക്കാം. ഗലാത്യലേഖനം അതിന്റെ 3:13-14 വാക്യങ്ങൾ. ഗലാത്യലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, ക്രൂശിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട കാര്യനും മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമ്മുടെ ശാപം ഏറ്റെടുത്തു. ക്രിസ്തു നമ്മുടെ ശാപം ഏറ്റെടുത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? ക്രിസ്തു ശാപമായി തീർന്നു. അതുകൊണ്ട് എന്താണ്, യേശു ക്രിസ്തുവിലുള്ള അബ്രഹാമിൽ കൂടിയുള്ള അനുഗ്രഹം എന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ബൈ എക്സ്ചേഞ്ച് നമുക്ക് ലഭിച്ചു. ഇനിയുള്ള വാക്യങ്ങൾ നിങ്ങൾ എടുത്തു വായിക്കണമെന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. എഫേസ്യ ലേഖനം 1:7 വാക്യത്തിൽ പറയണം, അവന്റെ രക്തത്താൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവന്റെ യേശു ക്രിസ്തുവിന്റെ രക്തം ചൊരിഞ്ഞത് വഴി നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടു. 2 കൊരിന്ത്യർ 5:21 പറയുകയാണ്, യേശു ക്രിസ്തു പാപമായി തീർന്നതാൽ നമുക്ക് നീതിമാന്മാരായി തീർന്നു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആയി തീർന്നു. 2 കൊരിന്ത്യർ 5:14-15 വാക്യങ്ങളിൽ പറയുകയാണ്, യേശു ക്രിസ്തുവിനാൽ നാം ജീവിക്കേണ്ടതിന്, യേശു ക്രിസ്തുവിന് വേണ്ടി നാം ജീവിക്കേണ്ടതിന് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. 1 പത്രോസ് 2:14 പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപ രോഗങ്ങളെ വഹിച്ചുകൊണ്ട് നാം പാപം സംബന്ധിച്ച് മരിച്ച് നാം നീതിക്ക് ജീവിക്കേണ്ടതിന് അവന്റെ ശരീരത്തിൽ നമ്മുടെ പാപരോഗങ്ങളെ അവൻ വഹിച്ചു. അതിനാൽ നമുക്ക് പാപരോഗത്തിൽ നിന്ന് ദൈവം നമുക്ക് സൗഖ്യം തന്നു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഒരുപാട് വാക്യങ്ങൾ വേറെയുമുണ്ട്. ഒരുപാട് വാക്യങ്ങളിൽ യേശു ക്രിസ്തു എന്താണ് ക്രൂശിൽ ഏറ്റെടുത്തതെന്ന് എഴുതിയിട്ടുണ്ട്. അതുവഴി തന്നെ നമുക്ക് എന്താണ് ക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ചതെന്ന് എഴുതിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ആദമിൽ കൂടി ഒരു മനുഷ്യനിൽ വന്ന എല്ലാ വീഴ്ചയും യേശു ക്രിസ്തു ക്രൂശിൽ ഏറ്റെടുക്കുകയും യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന എല്ലാ അനുഗ്രഹവും ബൈ എക്സ്ചേഞ്ച് നമുക്ക് വേണ്ടി ക്രിസ്തു തരികയും ചെയ്തു. അതാണ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ നാം അവനിൽ കൂടി സമ്പന്നനാകാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. അതാണ് അതിന്റെ ഷോർട്ട്. എല്ലാ ദാരിദ്ര്യവും, മനുഷ്യവർഗത്തിന്റെ എല്ലാ ദാരിദ്ര്യവും, ബാങ്ക്രപ്സിയും യേശു ക്രിസ്തു ക്രൂശിലെടുത്തു. ക്രൂശിൽ കൂടി യേശു ക്രിസ്തുവിന്റെ ധനം നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടി തന്നു. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിൽ കൂടി ഇന്ന് ഒരു ക്രിസ്തീയ വിശ്വാസിക്ക് വേണ്ടതെല്ലാം ക്രിസ്തുവിൽ കൂടി ദൈവം തന്നിരിക്കുന്നു. ഇനി തരുമെന്നല്ല, തന്നുകഴിഞ്ഞു. അത് നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ അറിഞ്ഞെങ്കിലേ ഒക്കെയുള്ളൂ. ഈ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞെങ്കിലേ ഒക്കെയുള്ളൂ. അതാണ് എഫേസ്യ ലേഖനം 1:3 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുവിൽ നമ്മളെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും യേശു ക്രിസ്തുവിൽ നമ്മളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. 2 പത്രോസ് 1:3 2 പത്രോസ് 1:3 ഒരേ കാര്യമാണ് പറയുന്നത്. 2 പത്രോസ് 1:3 വേണമെങ്കിൽ നമുക്ക് വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അന്നേരം പറയാനാണ്, ബൈ ഹിസ് ഡിവൈൻ പവർ ഹി ഹാസ് ഗ്രാന്റഡ് അസ് എവ്രിതിങ് പെർട്ടൈനിങ് ടു ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്. ഇതെല്ലാം യേശുക്രിസ്തുവിൽ കൂടി നമുക്ക് ലഭിച്ചു. എന്നിട്ടും എല്ലാവർക്കും ഇതെന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാത്തതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്. അവന്റെ കുറിച്ചുള്ള, വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ, ആ നോളജ് നമുക്ക് ലഭിക്കാത്തത് കൊണ്ട് പലപ്പോഴും ഈ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് കഴിയുന്നില്ല. ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്തുവിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ, യേശു ക്രിസ്തു ക്രൂശിൽ ഒരുപാട് കാര്യങ്ങൾ വഹിച്ചു. ബൈ എക്സ്ചേഞ്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിച്ചു. നമുക്ക് പലപ്പോഴും അറിയാവുന്നത്, ഇല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നത്, ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞ എഫേസ്യ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യമാണ്, യേശു ക്രിസ്തുവിന്റെ മരണത്താൽ നമുക്ക് പാപങ്ങളുടെ മോചനമുണ്ട്, പാപങ്ങൾ നമുക്ക് മോചിക്കപ്പെട്ട് കിട്ടി എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ കൂടി പാപങ്ങളുടെ മോചനമല്ല ഏറ്റവും പ്രധാനമായിട്ട് നടന്നത്. അതിനേക്കാൾ പ്രധാനമായിട്ട്, ഏറ്റവും വ്യക്തമായിട്ട് നടന്നതെന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വരികയാണ് യഥാർത്ഥത്തിൽ നടന്നത്. യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് കഴിഞ്ഞത്. അതിന്റെ ഒരു പ്രീ റിക്വസ്റ്റ് ആയിരുന്നു പാപങ്ങളുടെ മോചനം. മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ യഥാർത്ഥത്തിൽ അവൻ നമ്മുടെ പഴയ മനുഷ്യനെ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് കർത്താവിന് നമ്മുടെ ഉള്ളിൽ വസിക്കാനായിട്ട് വരാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞത്. നമ്മുടെ പാപത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആ സോഴ്സിനെ, പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, അതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല പാപത്തിന്റെ സോഴ്സായിട്ടുള്ള പഴയ മനുഷ്യനെ, പഴയ ഹൃദയത്തെ യേശു ക്രിസ്തു ക്രൂശിൽ ഏറ്റെടുത്ത് പാപമായി തീർന്നതുകൊണ്ട് ബൈ എക്സ്ചേഞ്ച് യേശു ക്രിസ്തുവിന്റെ ഹൃദയം നമ്മുടെ ഉള്ളിൽ തന്നു, നമുക്കൊരു പുതിയ ഹൃദയം തന്നു. ആ പുതിയ ഹൃദയത്തിലാണ് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വസിക്കുന്നത്. അന്നേരം ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. ഇത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇത് പലർക്കും മനസ്സിലാകുന്ന കാര്യമല്ല. നമ്മൾ തുടർച്ചയായിട്ട് കേട്ട് കഴിഞ്ഞാലും പലർക്കും ഇതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിന്റെ ഒരു ഡിവൈൻ റെവലേഷൻ നമുക്ക് ഈ കാര്യങ്ങളിൽ ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ ഇതൊരു റിയാലിറ്റി ആയിട്ട് മാറത്തുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു പ്രസംഗവും ഇൻഫർമേഷനും മാത്രമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീരും. അന്നേരം നമ്മൾ, ഞാൻ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ ക്രൂശിൽ കൂടി നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം നമുക്ക് തന്നു. കർത്താവിന്റെ ദിവ്യശക്തി, അവന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ദാനം ചെയ്തു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ലഭിച്ചു. നമ്മളിൽ യേശു ക്രിസ്തു വസിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ ദൈവം പകർന്നു എന്നുള്ള തിരിച്ചറിവില്ല എങ്കിൽ, നമുക്ക് അറിയാൻ വയ്യ എങ്കിൽ, നമ്മളുടെ ഉള്ള ശക്തിയും കൊണ്ട് നമ്മൾ ജീവിക്കാനായിട്ട് ശ്രമിക്കും. എന്താണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഒരു വ്യക്തി ജീവിക്കുന്നില്ല എങ്കിൽ ആ വ്യക്തി ജീവിക്കുന്നത് എങ്ങനെയായിരിക്കും, എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? ആ വ്യക്തി സ്വന്തം ശക്തിയിലായിരിക്കും ജീവിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ജീവിക്കാത്ത എല്ലാ വ്യക്തികളും ജീവിക്കുന്നത് സ്വന്തം ശക്തിയിലാണ്. അന്നേരം സ്വന്തം ശക്തിയിൽ ആ വ്യക്തി ഒരുപാട് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വേർപെട്ട് നിൽക്കും, ഒരുപാട് പല കാര്യങ്ങളും ഈ വ്യക്തി സ്വന്തം ശക്തിയിൽ ചെയ്യും. ഇതൊരു വിശുദ്ധിയുടെ ലക്ഷണമാണെന്ന് ഈ വ്യക്തിക്ക് തോന്നുകയും ചെയ്യും. പക്ഷെ ദൈവാനുപ്രകാരമുള്ള വിശുദ്ധിയോ സാങ്ക്ടിഫിക്കേഷനോ ഇതല്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളൊരു പാപം ചെയ്യാതിരിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ജാതികളായിട്ടുള്ള വ്യക്തികൾ എങ്ങനെയാണ് വിശുദ്ധരായിട്ട് ജീവിക്കുന്നത്? എന്താണ് അവരുടെ ഒരു പ്രിൻസിപ്പിൾ, അവരുടെ ഒരു ലിവിംഗ് പ്രിൻസിപ്പിൾ? രക്ഷിക്കപ്പെടാത്തവർ, അവരും പഴയ പല മതങ്ങളിലും ആൾക്കാർ വിശുദ്ധരായിട്ട് ഈ ഭൂമിയിൽ, വിശുദ്ധരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞ് അവർ ജീവിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്? അവർ ജീവിക്കുന്നതിന്റെ ലിവിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ വർജിക്കുന്നു, ചിലടത്ത് പോകാതിരിക്കുന്നു, ചിലത് ചെയ്യാതിരിക്കുന്നു, ചിലത് കാണാതിരിക്കുന്നു. ഇങ്ങനെയുള്ള ചില എക്സ്റ്റേണൽ റൂൾസ് കൊണ്ടാണ് ഇവർ വിശുദ്ധരായിട്ട് ജീവിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മളുടെയും വിശുദ്ധ ജീവിതത്തിന്റെ അടിസ്ഥാനം ചില ഇങ്ങനത്തെ റൂളുകളാണ് എങ്കിൽ, ഈ രക്ഷിക്കപ്പെടാത്ത ആൾക്കാരുടെ വിശുദ്ധ ജീവിതത്തിന്റെ അടിസ്ഥാനവും നമ്മളുടെ വിശുദ്ധ ജീവിതത്തിന്റെ അടിസ്ഥാനവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മളും വിശ്വസിക്കുന്നു, നമ്മളുടെ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ രക്തത്താലാണ് നമ്മൾ വിശുദ്ധി രക്ഷിക്കപ്പെട്ടത്. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത്, ഇനി വിശുദ്ധ ജീവിതം എന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശക്തിയിൽ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അന്നേരം ഇങ്ങനെയുള്ളവർ പഠിപ്പിക്കുന്നതും യഥാർത്ഥത്തിൽ വിശുദ്ധ ജീവിതത്തെ പറ്റി പഠിപ്പിക്കുന്നതും കുറെ എക്സ്റ്റേണൽ റൂൾസ് ആയിരിക്കാം. എന്നാൽ ഇതല്ല യഥാർത്ഥത്തിലുള്ള അടിസ്ഥാനം. യഥാർത്ഥത്തിലുള്ള അടിസ്ഥാനം ക്രിസ്ത്യജീവിതത്തിന്റെ രക്ഷയുടെയും സാൽവേഷന്റെയും സാങ്ക്ടിഫിക്കേഷന്റെയും അടിസ്ഥാനം ബൈ ഫെയ്ത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. ഒരു വ്യക്തി നീതിമാനാകുന്ന വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നു എന്ന് റോമാലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുവെങ്കിൽ, മുമ്പോട്ട് പോകുമ്പോൾ ആ നീതിമാൻ ജീവിക്കുന്നതും വിശ്വാസത്താലാണ്. ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഇത് യഥാർത്ഥത്തിൽ നടക്കുന്നത് ക്രൂശിൽ എന്താണ് നടന്നത് എന്നുള്ളൊരു വ്യക്തിക്ക് റിയൽ റെവലേഷൻ കിട്ടുമ്പോഴാണ്. ദൈവം ആ കാര്യത്തെപ്പറ്റി ഒരു വ്യക്തിയുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോഴാണ് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നത്, ക്രൂശിൽ കൂടി എനിക്ക് ലഭിച്ചിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ ശക്തിയാലാണ് എന്റെ ക്രിസ്തീയ ജീവിതവും മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയുകയുള്ളൂ എന്ന് ആ വ്യക്തിക്ക് ബോധ്യമാകുന്നു. അപ്പോൾ മാത്രമാണ് ആ വ്യക്തി സെൽഫിന്റെ ഡിപ്പെൻഡൻസിൽ നിന്ന് മാറി കർത്താവിലേക്ക് യഥാർത്ഥത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ റിയലായിട്ട് നമ്മൾ അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പൗലോസ് ഇതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ കൊരിന്ത്യയിലെയും ബാക്കിയുള്ള സഭകളിലെയും വിശ്വാസികളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞത്, ചില കാര്യങ്ങൾ നമ്മൾ അറിയണം, ചിലത് മറന്നുപോയെങ്കിൽ നമ്മൾ ഓർക്കണം. അതുകൊണ്ടാണ് പൗലോസ് നിങ്ങൾ ഓർക്കുന്നില്ലയോ നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൗലോസ് അറിയുന്നില്ലയോ ഓർക്കുന്നില്ലയോ എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും അതിന്റെ പാരമൗണ്ട് ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. എന്താണ് വിശ്വാസികൾ യഥാർത്ഥത്തിൽ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങൾ. ഗലാത്യലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഗലാത്യ വിശ്വാസികളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ മുമ്പിൽ യേശു ക്രിസ്തുവിനോടുകൂടി ഞാൻ ക്രൂശിക്കപ്പെട്ടുവെന്നും ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവിനിൽ ജീവിക്കുന്നുവെന്നും ഇനി ഞാൻ ജീവിക്കുന്ന ജീവിതം ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലുള്ള ഡിപ്പെൻഡൻസിലാണ് എന്നും പറഞ്ഞിട്ട് പൗലോസ് ഗലാത്യയിലെ വിഡ്ഢികളായിട്ടുള്ള ഫൂളിഷ് ഗലേഷ്യൻസിന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹാ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കുകയാണ്. പൗലോസ് പറയാണ്, ഗലാത്യ വിശ്വാസികളെ, നിങ്ങളുടെ മുമ്പിൽ എത്ര വ്യക്തമായിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിന്റെ ചിത്രം ഞാൻ വരച്ചു വെച്ചത്. എന്നിട്ടും നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിലുള്ള ഡിപ്പെൻഡൻസിൽ നിന്ന് മാറി നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ കൂടി വിശുദ്ധരാവാനായിട്ട് ശ്രമിക്കുകയാണ്. അതാണ് പറയുന്ന അടുത്ത വാക്യത്തിലേക്ക് വരുന്നത്. അതിനവിടെ പറയാണ്, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ, ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ നിങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. പൗലോസ് ചോദിക്കുന്നത് വിശ്വാസികൾക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനാലാണ് ജീവിതം തുടങ്ങിയതെന്ന് വിശ്വാസികൾക്കറിയാം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ക്രിസ്തീയ ജീവിതം തുടങ്ങിയതെന്നറിയാം. പക്ഷെ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ട് ജീവിക്കുന്നത് ജഡം കൊണ്ടാണെന്നാണ്. നേരെ പൗലോസ് പറയാണ്, ഇതെന്തോ ഒരു വിഡ്ഢിത്തരമാണ്. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജഡം കൊണ്ട് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ യു ആർ ഫൂളിഷ്. അതുകൊണ്ടാണ് പൗലോസ് ചോദിക്കുന്നത്, നിങ്ങളുടെ മുമ്പിൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി എത്ര വ്യക്തമായിട്ടാണ് ഞാൻ വരച്ചു കാണിച്ചത്. യേശു ക്രിസ്തുവിനോടുകൂടി ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യം എത്ര വ്യക്തമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കിയത്. എന്നിട്ടും നിങ്ങൾ ആ അടിസ്ഥാനത്തിൽ നിന്ന് മാറി നിങ്ങൾ സ്വയമായിട്ട് മുമ്പോട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള തെറ്റാണ് ഇവരെ ഓർമ്മിപ്പിക്കുന്നത്. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇവരുടെ ചോദിക്കുകയാണ്, നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങളുടെ പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെട്ടു എന്നും അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടുവെന്നും അടക്കപ്പെട്ടു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുകയാണ്. വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിയില്ലേ ഒരു കാര്യം, യഥാർത്ഥത്തിൽ ക്രൂശിൽ നടന്ന എന്താണ് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ പഴയ മനുഷ്യൻ യേശു ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടുവെന്നും നിങ്ങളെ പാപത്തിന്റെ അടിമത്തത്തിൽ ദൈവം സ്വതന്ത്രരാക്കി എന്നുള്ള സത്യം ഡോണ്ട് യു നോ എന്നാണ് ചോദിക്കുന്നത്. 1 കൊരിന്ത്യർ അതിന്റെ 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് ചോദിക്കുകയാണ് ഇതിന്റെ റിസൾട്ട്. ഇതിന്റെ റിസൾട്ടായിട്ടുള്ള അടുത്ത കാര്യം പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. 1 കൊരിന്ത്യർ അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയാണ് വേശ്യയോട്, അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇനി ഒരു രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പാപം ചെയ്യാതെ വിശുദ്ധനായിട്ട് ജീവിക്കേണ്ടതിന്റെ അടിസ്ഥാനവും പൗലോസ് പറയാണ് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ നിങ്ങളുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടുവെന്നും നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായെന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. അന്നേരം ഈ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് ആൾക്കാർ തെറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ആൾക്കാർ തെറ്റ് ചെയ്യുന്നത്. അല്ലാതെ വിശുദ്ധിയുടെ കുറെ സ്റ്റാൻഡേർഡ് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. വിശുദ്ധിയർ എത്ര സ്റ്റാൻഡേർഡ് പഠിപ്പിച്ചു കഴിഞ്ഞാലും ആൾക്കാർ വിശുദ്ധരാവത്തില്ല. എന്നാൽ ചില കാര്യങ്ങൾ നടന്ന കാര്യങ്ങൾ ഇവർ അറിയുമ്പോൾ, ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്നും ഞാൻ ദൈവത്തിന്റെ കർത്താവിന്റെ ശരീരമാണെന്നും ഈ ശരീരം കൊണ്ട് എനിക്ക് പാപം ചെയ്യാൻ കഴിയില്ല എന്നും ഇല്ലെങ്കിൽ പാപം ചെയ്യരുത് എന്നും നിങ്ങൾ അറിയുന്നില്ല എന്നാണ് ചോദിക്കുന്നത്. ഇതേ കാര്യമാണ് റോമാൻ ലേഖനത്തിലെ തന്നെ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് വീണ്ടും ഇവരടുത്ത് പറയുന്നത്, നിങ്ങൾ അറിയുന്നില്ലയോ, നിങ്ങൾ 16-ാം വാക്യത്തിൽ പറയാണ്, നിങ്ങൾ ദാസന്മാരായി അനുസരിക്കപ്പെടുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവര് ദാസന്മാരാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ. നിങ്ങൾ പറയാണ് നിങ്ങൾ ഒരു ദാസൻ, നിങ്ങളിപ്പോൾ പാപത്തിന്റെ ദാസനായിരുന്നു, നിങ്ങളെ യേശുക്രിസ്തു സ്വതന്ത്രനാക്കി നീതിയുടെ ദാസന്മാരാക്കി. ഇത് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വീണ്ടും പാപത്തിന്റെ ദാസരായിട്ട് നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കാൻ കഴിയുന്നത് എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പൗലോസ് ചോദിക്കുകയാണ്, ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയവരാകയാൽ നിങ്ങൾ താൻ താങ്ങൾക്കുള്ളവരാകല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലേ. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് ഇത്രയും നാളായിട്ട് അറിയില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് അറിയില്ല ചില കാര്യങ്ങൾ. നിങ്ങൾക്ക് തോന്നുന്ന പോലെ ജീവിക്കാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പോകാൻ, ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ, ഇഷ്ടമുള്ളത് വാങ്ങിക്കാൻ ഒന്നും നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾക്ക് അറിയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങളെ നിങ്ങൾ വലയ്ക്ക് വാങ്ങി എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 13:5 പറയാണ്, ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ. ഇത്രയും കാര്യങ്ങൾ പൗലോസ് എന്തിനാണ് എടുത്തെടുത്ത് 2 കൊരിന്ത്യർ 13:5 അവിടെ പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. എന്താണ് പൗലോസ് ഇത്രയും വാക്യങ്ങൾ കൂടി അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ അറിയണം എന്നറിയുന്ന ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? 1, ആദ്യത്തെ ഭാഗം, നിങ്ങൾ യേശുക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. 2, യേശുക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നു എന്നുള്ളതും അറിയണം. ഇതാണ് ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച പറഞ്ഞത്. ഗലാത്യലേഖനത്തിൽ 2 വാക്യങ്ങൾ കൂടി പൗലോസ് പറയുന്ന ഈ കാര്യമാണ്. ഇതറിയാത്തൊരു വ്യക്തി, ഇത് മനസ്സിലാകാത്തൊരു വ്യക്തി, യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് മാത്രം അറിയുന്ന ഒരു വ്യക്തി, ഇതൊന്നും അറിയാത്തൊരു വ്യക്തി എന്ത് സംഭവിക്കുന്നറിയാമോ? യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി വീണ്ടും യേശു ക്രിസ്തു തന്നിൽ ജീവിക്കുന്നു എന്നുള്ള റിയാലിറ്റി മനസ്സിലാകാതെ സെൽഫിൽ ശ്രമിക്കാനായിട്ട് ശ്രമിക്കും. എന്നാലും ഞാൻ പറഞ്ഞത് ഇതാണ് അടിസ്ഥാനം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദര ഇതൊക്കെ കുറെ നാളായിട്ട് പറയുന്ന കാര്യങ്ങളല്ലേ, ഇതൊക്കെ അടിസ്ഥാനമല്ലേ? എന്താണെന്നറിയാമോ, ഈ അടിസ്ഥാനം പലർക്കും അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ അടിസ്ഥാനം പലർക്കും അറിയാത്തത് കൊണ്ട് ഈ അടിസ്ഥാനം പിന്നെയും പിന്നെയും പറയേണ്ടി വരുന്നു. ഈ അടിസ്ഥാനം അറിയാത്ത വ്യക്തികളുടെ മുമ്പോട്ടുള്ള മുകളിലേക്കുള്ള ജീവിതത്തിൽ എല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നില്ല, കർത്താവിന്റെ റിയലായിട്ടുള്ള മന്ദിരമായിട്ട് ഇവർ ജീവിക്കുന്നില്ല, ദൈവസഭയുടെ റിയൽ മെമ്പേഴ്സ് ഇവരായി തീരുന്നില്ല. കാരണം അടിസ്ഥാന പ്രശ്നം ഇവരുടെ അടിസ്ഥാനം തന്നെ തെറ്റാണെന്നുള്ളതാണ്, ഇല്ലെങ്കിൽ അടിസ്ഥാനത്തിൽ നടന്ന ചില കാര്യങ്ങൾ ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള പണികളിലെല്ലാം പ്രശ്നം വരുന്നു. അന്നേരം പൗലോസ് കൊരിന്ത്യ സഭയുടെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ ശിശുക്കളാണ്. കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, എന്നാൽ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. ആ അടിസ്ഥാനത്തിൽ നിന്ന് മുകളിലേക്ക് ബിൽഡ് ചെയ്യാത്തത്രത്തോളം കാലം നിങ്ങൾ അതിന്റെ മുകളിൽ ബിൽഡ് ചെയ്യുന്നത് വെറും വെയ്ക്കോലും കല്ലും തടിയും മാത്രമായി തീരും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ആ അടിസ്ഥാനത്തിന്മേൽ പണിയേണ്ടത് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നീ കാര്യങ്ങൾ കൊണ്ടാണ് പണിയേണ്ടത്. എന്നാൽ പലരുടെയും പണി മരം, പുല്ല്, വെയ്ക്കോൽ കൊണ്ടാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ അടിസ്ഥാനം എന്താണ് വ്യക്തമായിട്ട് ഇവർക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞതാണ്, ഈ കാര്യമാണ് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിയേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് അറിയുന്നില്ല, എന്നാലും ദൈവോനം പഠിപ്പിക്കുന്നതിൽ കൂടി ഈ കാര്യങ്ങൾ അറിയുകയുള്ളൂ. പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്? ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിപ്പിക്കാത്തത് അറിയുകയുമില്ല. ഇനി പഠിപ്പിച്ചാൽ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലർ ചോദിക്കാറുണ്ട് ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ അങ്ങ് വിശുദ്ധരാകുമോ? ഈ ചോദിക്കുന്നതിന്റെ വലിയ അർത്ഥമൊന്നുമില്ല. ആ പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പത്ത് വസ്ത്രം വാങ്ങിക്കും ചോദിക്കുന്ന പോലെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അങ്ങനത്തെ ചോദ്യങ്ങളിലൊന്നും വലിയ അർത്ഥമില്ല. ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇത് പഠിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവഭക്തിയിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ, കർത്താവ് എന്താണ് ചെയ്തതെന്ന് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവർ, ദൈവവചനം പഠിക്കണമെന്നും അതെന്റെ ജീവിതത്തിൽ റിയാലിറ്റി ആവണമെന്നും ആഗ്രഹിക്കുന്നവർക്ക് അത് പ്രയോജനമായിത്തീരും. അത്രയേ ഉള്ളൂ. അല്ലാത്തവർക്ക് എവിടെയാണ് ഇത് പ്രയോജനപ്പെടുത്തില്ല. നേരം നമ്മൾ ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, പലയിടത്തും എത്ര ഇത് പറഞ്ഞു കഴിഞ്ഞാലും ചിലർക്കിത് പിടികിട്ടത്തില്ല. ചിലയിടത്ത് എപ്പോഴും പഠിഞ്ഞു കഴിഞ്ഞാൽ ഈ അടിസ്ഥാനം പോലും പിടികിട്ടാത്തവരുണ്ട്. പക്ഷെ ചിലയിടത്ത് കുറച്ച് പറയുമ്പോഴേ തന്നെ ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് കുറച്ചുകൂടി പറയുമ്പോൾ മനസ്സിലാവും. നേരം ബേസിക്കലി ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾ എങ്ങനെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവചനം മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മുമ്പോട്ട് പോട്ടെ. നേരം ഞാൻ പറഞ്ഞത് ഇതാണ് റിയൽ ആയിട്ടുള്ള അടിസ്ഥാനം. ഈ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു എന്താണ് ക്രൂശിൽ ഏറ്റെടുത്തതെന്നും ക്രിസ്തുവിൽ കൂടി എനിക്ക് എന്താണ് ലഭിച്ചതെന്നും ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ ആ കർത്താവിലുള്ള ഡിപ്പെൻഡൻസിൽ ഒരു വ്യക്തിക്ക് മുമ്പോട്ട് വളരാനായിട്ട് കഴിയും. ഇനി ഞാൻ ആദ്യം പറഞ്ഞു യേശു ക്രിസ്തു ഒരു വ്യക്തിയിൽ വസിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാന തെളിവ് കൃപാവരങ്ങളല്ല. കൃപാവരങ്ങൾ ദൈവം ദൈവസഭയുടെ പണിക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തികൾക്ക് ദൈവസഭയിൽ കൊടുക്കുന്നത് തന്നെയാണ്. അതൊരു ടൂൾസ് ആണ്, അത് ഉപയോഗിക്കുകയും വേണം. വളരെ വ്യക്തമായിട്ട് കൃപാവരങ്ങളുടെ പ്രയോജനങ്ങൾ പറഞ്ഞു. പക്ഷെ അത് യേശു ക്രിസ്തു ഒരു വ്യക്തിയിൽ വസിക്കുന്നു എന്നുള്ളതിന്റെ തെളിവല്ല. തെളിവ് ഇല്ലെങ്കിൽ, തെളിവ് എന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്. ഇനി അടിസ്ഥാനത്തിന്റെ മുകളിലേക്കുള്ള സൂപ്പർസ്ട്രക്ചർ ഇല്ലെങ്കിൽ മുകളിലേക്കുള്ള പണി എന്ന് പറയുന്നതും യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെടുന്നതാണ്. ഒരു ദൈവസഭയുടെ ഇല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയുടെ ലക്ഷണം. ഞാൻ വീണ്ടും പറയാണ്, ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയുടെ, സ്പിരിച്വൽ വളർച്ചയുടെ ലക്ഷണം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, യഥാർത്ഥ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതം പണിയുന്നുവെങ്കിൽ ആ പണി മുകളിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനം ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ വെളിപ്പെട്ട് വരുമെന്നുള്ളതാണ്. അത് ബാക്കിയുള്ളവർക്ക് തിരിച്ചറിയുന്ന രീതിയിൽ വെളിപ്പെടും. അത് കാണാത്തിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ സ്പിരിച്വൽ ഗ്രോത്ത് നടക്കുന്നില്ല. ബാക്കി എന്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ആത്മീയ വളർച്ച എന്നത് മാത്രം നടക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് ആത്മാവിന്റെ ഫലങ്ങൾ? നമുക്കറിയാവുന്നതാണ്. ഒന്ന് ഗലാത്യലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 22 മുതലുള്ള വാക്യം, ഇവിടെ പറയാണ് ആത്മാവിന്റെ ഫലമോ, ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ട് പറയാണ്, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി യാതൊരു ന്യായപ്രമാണമില്ല. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ഓരോന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഈ ഒരൊറ്റ കാര്യവും നമുക്ക് ശ്രമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെ അല്ല ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അല്ലേ. നമുക്ക് കുറച്ച് കുറെ കൂടി സ്നേഹമുള്ളവനാകണം എന്ന് തീരുമാനിച്ച് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്നേഹം ഒന്നും ഉണ്ടായി ഒന്നും വരത്തില്ല. കുറച്ചുകൂടി സ്നേഹമുള്ളവനാകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാം. ഇനി കുറച്ചുകൂടി സന്തോഷമുള്ളവനാകണം എന്ന് ഞാൻ ഇന്ന് പോലെ അങ്ങ് തീരുമാനിക്കുകയാണ്, ഞാൻ ഇന്ന് പോലെ സന്തോഷമുള്ളവനാകും ഇറങ്ങത്തില്ല അല്ലേ. ഞാൻ കുറച്ചുകൂടി സമാധാനമുള്ളവനായിട്ട് ഞാൻ ജീവിക്കും എന്ന് തീരുമാനിച്ചാലൊന്നും സമാധാനമുള്ളവനായിട്ട് ജീവിക്കാനായിട്ടൊക്കത്തില്ല. എല്ലാ കാര്യങ്ങളും, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രക്ഷിക്കപ്പെട്ടതിന് ശേഷത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും വീണ്ടും ജനിച്ചതിന് ശേഷവും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്, ഞാൻ നാളെ മുതൽ സമാധാനമുള്ളവനായിരിക്കും, നാളെ മുതൽ സ്നേഹിക്കാനായിട്ട് തുടങ്ങുകയാണ് എന്നൊന്നും തീരുമാനിച്ചാൽ അത് നടക്കുകയില്ല. ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഈ നടക്കുന്നതിന്റെ കാര്യം യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളത് പോലെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പ് മുന്തിരിവള്ളിൽ വസിക്കുന്ന പോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾ കഴിയും. എന്നിട്ട് കർത്താവ് പറയാണ്, എന്നിട്ട് ആ വാക്യം വേണം എടുത്തു വായിക്കാം. വായിച്ചോ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ഇതാണ് ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന്റെ എങ്ങനെയാണ് എന്നുള്ളതാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ പറ്റില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ടതിന് ശേഷം, അതുകൊണ്ടാണ് പൗലോസ് ഗലാത്തിയിലെ വിശ്വാസികൾ ഇത്ര ഫൂളിഷാണോ എന്ന് അവർ ചോദിക്കുന്നത്. ഗലാത്തി ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിന് വരുന്നതിന് മുമ്പ് ഇതേ കാര്യങ്ങളാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചത്. അതാണ് പൗലോസ് വരുത്തി വയ്ക്കുന്നത്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്തിയരെ, ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത കാര്യമാണ്, ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് നിങ്ങൾക്കറിയില്ലേ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല, എന്നാൽ ഇത് ഫലമായിട്ട് ഉളവായി വരുന്നതാണ്. എങ്ങനെയാണ് ഉളവായി വരുന്നത്? യോഹന്നാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറയാണ്, അബൈഡ് ഇൻ മീ, എങ്കിൽ ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരികളിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങളിലും നിങ്ങൾക്ക് കഴിയില്ല. അന്നേരം അവിടെ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്ന് നമ്മൾക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, അതൊരു റിയൽ ഡിവൈൻ റെവലേഷൻ ആയിട്ട് ദൈവം തരുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. യഥാർത്ഥത്തിൽ കർത്താവിനെ സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, യേശു ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു, എന്നിൽ വസിക്കുന്നു. അത് മനസ്സിലാവുമ്പോൾ അത് ഓൾറെഡി നടന്ന കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്താണെന്നറിയാമോ? നിങ്ങൾ എന്നിൽ വസിക്കണമെന്നുള്ളത്. അത് നമ്മുടെ ഭാഗത്തു നിന്നുള്ളതാണ്. അതെങ്ങനെയാണ് എന്നുള്ളതാണ് പൗലോസ് വ്യക്തമാക്കുന്നത്. ദാറ്റ് ഈസ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലാണ് ഒരു വ്യക്തിക്ക് യേശു ക്രിസ്തുവിനോട് ചേർന്ന് വസിക്കാനായിട്ട് കഴിയും. അതായത് ക്രൂസിൽ എന്താണ് നടന്നതെന്നും എന്താണ് കർത്താവ് ചെയ്തതെന്നും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവുകയാണ്, യേശു ക്രിസ്തു എന്നിൽ വസിക്കുന്നു, ആ കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ ജീവിക്കുമ്പോൾ, കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ജീവിക്കുമ്പോൾ കർത്താവിന്റെ ഫലങ്ങൾ എന്നിൽ കൂടി വെളിപ്പെട്ടു വരും. ഇങ്ങനെ അതാണ് ദൈവോനം പറയുന്ന വിശുദ്ധീകരണം. അങ്ങനെ വിശുദ്ധീകരണത്തിൽ വരുന്ന വ്യക്തികളുടെ അടുത്ത് കർത്താവ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ അത് ചെയ്യരുത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ഇവർ വിശുദ്ധരാവുകയല്ല, ഇവർ വിശുദ്ധരായതുകൊണ്ട് അത് ചെയ്യരുതെന്ന് പറയുകയാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ദൈവോനത്തിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒന്നും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇതിന്റെ ഓർഡർ നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധരാകാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് വിശുദ്ധരാകാനായിട്ട് കഴിയില്ല. എന്നാൽ വിശുദ്ധരായതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യരുത്, കാരണം ഇത് നിങ്ങൾ വീണ്ടും നിങ്ങളെ ഇത് പാപത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് കൊണ്ടാണ് പൗലോസ് അത് പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മൾ റോമലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. റോമലേഖനത്തിൽ പറയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാണ്, നിങ്ങളെ വിളിച്ചു വേർതിരിച്ചവരാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുകയാണ്, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഈ ശരീരത്തെ കൊണ്ട് നിങ്ങൾക്കൊരു വേശിയുടെ അവയവമായിട്ട് മാറ്റാനായിട്ട് കഴിയുമോ? ഈ ശരീരം നിങ്ങൾക്ക് ദുർനടപ്പിന് കൊണ്ടുപോകാനായിട്ട് കഴിയുമോ? ഇതുകൊണ്ട് നിങ്ങൾക്ക് ലോകകാര്യങ്ങൾക്ക് വേണ്ടി നടക്കാനായിട്ട് കഴിയുമോ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, നിങ്ങൾ അറിയുന്നില്ലേ? അതിന് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ചില കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ മാത്രമേ നമുക്ക് ആ ഫെയ്ത്ത് ഉണ്ടാവുകയും കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യാനായിട്ടും കഴിയത്തുള്ളൂ. അങ്ങനെയുള്ള വിശുദ്ധരിടത്താണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ദൈവം പറയാണ്, നിങ്ങൾ അശുദ്ധമായത് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതിന്റെ ഒരു ഓർഡർ ദൈവത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാവും. എന്നാൽ ഞാൻ പറഞ്ഞത്, ഈ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതല്ല, ഈ കാര്യങ്ങൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതല്ല. കർത്താവ് നമ്മളിൽ വസിച്ചുകൊണ്ട് മാത്രമേ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കൂ. നേരെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ രക്ഷിക്കപ്പെടാത്ത വ്യക്തികളിലും ഈ പറഞ്ഞിരിക്കുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? രക്ഷിക്കപ്പെടാത്ത വ്യക്തികൾ എല്ലാവരും ഈ പറഞ്ഞിരിക്കുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും ഒന്നും ഇല്ലാത്തവരാണ് അല്ലല്ലോ. അതെന്താണ് നമുക്ക് പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ടതിന് ശേഷം കർത്താവ് നമ്മളിൽ കൂടി ഈ ഫലങ്ങൾ ഉളവാക്കുന്നതിൽ കൂടി സ്ഥിരമായി റിയലായിട്ട് നിലനിൽക്കുന്ന ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 15-ാമത്തെ അധ്യായത്തിൽ തന്നെ കർത്താവ് പറയാണ്, അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇവിടെ പറയാണ് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചു. യേശുക്രിസ്തു നമ്മൾ കൂടി നമ്മളിൽ വസിച്ചുകൊണ്ട്, നമ്മൾ കർത്താവിൽ വസിച്ചുകൊണ്ട് കർത്താവ് നമ്മൾ കൂടി ചെയ്തെടുക്കുന്ന ഫലം മാത്രമേ നിലനിൽക്കുന്ന ഫലമാവത്തുള്ളൂ, നിലനിൽക്കുന്ന ഫലമാവത്തുള്ളൂ. അല്ലാതെയും നമുക്ക് ഈ ഫലങ്ങളൊക്കെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഈ പറഞ്ഞിരിക്കുന്ന സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ സെൽഫ് ഡിസിപ്ലിനെ കൊണ്ട് ചില വ്യക്തികൾക്ക് കുറച്ചു നാളത്തേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അതൊക്കെ പഠിപ്പിക്കുന്ന മതങ്ങളുമുണ്ട്. ഞാനതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ബേസിക്കലി ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മനസ്സിലാകെങ്കിൽ മാത്രമേ അതിന്റെ മുകളിലേക്കുള്ള സൂപ്പർ സ്ട്രക്ചർ ദൈവം എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാവത്തുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഒരു ഉണ്ടാക്കിയെടുത്ത ഒരു ഫലവും വളർന്നു വന്ന് ഫലം കായ്ച്ചുണ്ടായ ഒരു ഫലവും നമുക്ക് നോട്ട് കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയത്തില്ല അല്ലേ? ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയത്തില്ല, ഒരേപോലെയുള്ള കാര്യം. നമുക്ക് എങ്ങനെയാണ് പിന്നെ അത് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്? നമ്മൾ രുചിച്ച് നോക്കിയാൽ അറിയാം, പക്ഷെ രുചിച്ച് നോക്കിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അറിയാവുന്നത്? വേറെ രീതി നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. എന്താണെന്നറിയാമോ? അത് നമുക്ക് മണത്ത് നോക്കിയാലും അറിയാല്ലേ. അതിൽ നിന്നൊരു സ്മെല്ലുണ്ടാവും. റിയൽ ഒറിജിനൽ ഫ്രൂട്ടിന് ആ ഒറിജിനൽ ഫ്രൂട്ടിന്റെ സ്മെല്ലുണ്ടാവും. കർത്താവ് നമ്മൾ കൂടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ കർത്താവിന്റെ ഒരു സൗരഭ്യവാസം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അതാണ് ഇതിന്റെ തെളിവ്. ഇത് ഇമിറ്റേറ്റ് ചെയ്യാൻ ഒക്കുന്നതല്ല, ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാം. പക്ഷെ ഇമിറ്റേഷനൊക്കെ റിയൽ പ്രശ്നങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഇമിറ്റേഷൻ എല്ലാം പുറത്താവും, റിയൽ സ്വഭാവം പുറത്തു വരികയും ചെയ്യും. എന്നാൽ കർത്താവ് നമ്മൾ കൂടി ചെയ്യുന്നതിൽ കർത്താവിന്റെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്. അതാണ് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്. രണ്ടു കൊരിന്ത്യർ അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. ഇവിടെ പറയാണ് എല്ലായിടത്തും കർത്താവ് പറയാണ് ഞങ്ങളെ കൊണ്ട് കർത്താവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുന്നവർക്ക് ദൈവത്തിന് വാസന. രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകുന്നു. എന്താ ഈ യേശു ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മളുണ്ടാക്കിയതിന് ഒരു വാസനയുണ്ടാവും. നമ്മളുണ്ടാക്കിയതിന്റെ വാസന എന്തിനുള്ളതാണെന്നറിയോ? നമ്മുടെ ഈ സെൽഫ് കൊണ്ടുണ്ടാക്കുന്ന എല്ലാ കാര്യത്തിനും ഒരു സെൽഫിന്റെ വാസനയുണ്ടാവും. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക്, പ്രസംഗം കേൾക്കുന്ന ആൾക്കാർക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിയും. ഇവരെന്തോക്കെ പറയുന്നുണ്ടെങ്കിലും ആ വ്യക്തിയുടെ പ്രശംസ ആ വ്യക്തിയുടെ സെൽഫിലായിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ക്രൂശിലല്ലാതെ വേറൊന്നിലും പ്രശംസിക്കാനായിട്ട് ഇടവരുത്. യേശുക്രിസ്തു ആണ് നമ്മൾ കൂടി ചെയ്യുന്നതെങ്കിൽ റിയലായിട്ട്, ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും ഇതിനു മുമ്പ് പറഞ്ഞത്, സെൽഫ് ഈസ് ഓൾവേസ് സെൽഫ് കോൺഷ്യസ്. ഞാൻ എന്തോ ചെയ്യുന്നു എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് എനിക്ക് ബോധ്യമുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്നെ ആരെങ്കിലും പുകഴ്ത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, അന്നേരം സെൽഫിന്റെ റിയൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈസ് ചെയ്യപ്പെടുമ്പോൾ പൊങ്ങിപ്പോകുന്നതാണ്, ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ താഴേക്ക് പോകുന്നതാണ്, ഇത് എപ്പോഴും ടച്ച് ചെയ്യുന്നതാണ്. അന്നേരം നമ്മുടേത് റിയലായിട്ട് കർത്താവ് നമ്മൾ കൂടി റിയൽ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു ക്രൂശിൽ ചെയ്ത കാര്യം നമ്മൾ മനസ്സിലാക്കുകയും നാളുതോറും കർത്താവ് പറഞ്ഞ പോലെ നമ്മൾ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ നമ്മൾ അനുഗമിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ, അതുകൊണ്ടാണ് ആ മരണം നമ്മൾ വസിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ 2 കൊരിന്ത്യർ അതിന്റെ 4:10 വാക്യത്തിൽ പറയുന്നത്, യേശുക്രിസ്തുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുക്രിസ്തുവിന്റെ മരണം ഞങ്ങൾ ശരീരത്തിൽ ഇപ്പോൾ വസിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും ക്രിസ്തു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കുന്നു. അന്നേരം ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ ഒരു മരണം നടന്നു. എന്താണ് ആ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. എന്റെ പഴയ ഹൃദയം മാറ്റപ്പെട്ടു, പഴയ മാസ്റ്ററിൽ നിന്ന് ഞാൻ പുറത്തു വന്നു, ഇത് ഞാൻ തിരിച്ചറിയുന്നു. ഇനി തുടർച്ചയായിട്ട് ഒരു ക്രൂശ് മരണം നടന്നുകൊണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ദേഹി തുടർച്ചയായി നമ്മൾ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണം. അങ്ങനെ തുടർച്ചയായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജഡം, ഇല്ലെങ്കിൽ നമ്മുടെ സെൽഫ് താഴേക്ക് പോവുകയും കർത്താവിന്റെ റിയൽ സ്വഭാവം നമ്മൾ കൂടി വെളിപ്പെടുകയും ചെയ്യും. അങ്ങനെ വരുന്ന സ്വഭാവമാണ് എങ്കിൽ
ഒരിക്കലും നമുക്കതിൽ പ്രശംസിക്കാനും വക കാണത്തില്ല. നമ്മൾ പറയുന്നതിലും നമ്മുടെ ആറ്റിറ്റ്യൂഡിലും എല്ലാം ഈ നാറ്റം പുറത്തോട്ട് വരത്തില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഈ പ്രസംഗിക്കുന്ന എല്ലാ ഒരേ കാര്യങ്ങളായിരിക്കാം, പക്ഷെ അടുത്തു വരുന്ന വ്യക്തികൾക്ക് ദുർഗന്ധമായിരിക്കും വസിക്കുന്നത്. കാര്യം നിറയെ ഫലമൊക്കെ ഉണ്ട്, പക്ഷെ റിയലായിട്ടുള്ള എന്താ ഇല്ലാത്ത മണമില്ല. മണമില്ലാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഇറ്റ്സ് ഇമിറ്റേഷൻ, ഇല്ലെങ്കിൽ പ്രൊഡ്യൂസ്ഡ് സാധനമാണ്. യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവവചനം ശുശ്രൂഷിക്കുമ്പോഴാണെങ്കിലും ദൈവിക ശുശ്രൂഷയിൽ ഒരു വ്യക്തി ആയിരിക്കുമ്പോൾ ആ വ്യക്തി കണ്ടിന്യൂസ് ആയി ഈ ഒരു അനുഭവത്തിൽ കൂടി പോകാത്തിടത്തോളം കർത്താവിന് ആ വ്യക്തിയെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാര് ചിലപ്പോൾ എടുത്ത് ഭയങ്കര പൊക്കി പറയുന്ന വാക്യങ്ങളൊക്കെ പറയും. ചിലപ്പോ ഇതേ പറയുന്ന ആൾക്കാർ നമ്മളെ ചീത്ത വിളിക്കുകയും ചെയ്യും. ഇത് രണ്ടും നടക്കും. ഇതിന് രണ്ടിന്റെ നടുക്ക് റിയലായിട്ട് നമ്മൾ കർത്താവിന്റെ ക്രൂശുമരണം നമ്മുടെ ജീവിതത്തിൽ വഹിച്ചില്ലെങ്കിൽ എന്താണെന്നറിയാം? രണ്ടിലും നമ്മൾ വീണു പോകും, രണ്ടിലും വീഴും. കാരണം മനുഷ്യരുടെ പ്രശംസയിലും മനുഷ്യരുടെ ചീത്തവിളിയിലും നമ്മൾ കുടുങ്ങിപ്പോകും. ഒരു വ്യക്തി നമ്മള് ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണ്. കാരണം നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ്. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയോ? നമ്മുടെ ഈ ഒന്നിനും കൊള്ളാത്ത സ്വഭാവമാണ് യേശുക്രിസ്തു ഏറ്റെടുത്തിട്ട് കർത്താവിന്റെ സ്വഭാവം നമുക്ക് തന്നത്. ഇനി ഒരു വ്യക്തി നമ്മൾ ഭയങ്കര കാര്യമാണെന്ന് ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യേശുക്രിസ്തു എന്നിൽ വസിക്കുന്നതുകൊണ്ട് കർത്താവ് ചെയ്യുന്ന കാര്യമാണ്. ഇത് രണ്ടിലും എനിക്ക് ബാധിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൽ റിയലായിട്ട് ഒരു വ്യക്തി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇത് അടിസ്ഥാനം ശരിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിൽ റൂട്ടഡ് ആയിട്ട് ഒരു ജീവിതം നയിക്കുമ്പോൾ നമ്മൾ കൂടി ഗ്രാജുവലി കർത്താവിന്റെ ഫലം പുറത്തേക്ക് വരും. ഇതാണ് കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്ന കാര്യം. കൊലോസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിനോടുകൂടി നമ്മുടെ പാപം കർത്താവ് നമ്മളെ തന്റെ ജഡശരീരത്തിലെ മരണത്താൽ ദൈവം നമ്മളെ നിരപ്പിച്ചു, നമുക്ക് പാപക്ഷമ തന്നു. നമ്മുടെ പഴയ മനുഷ്യൻ അവരോടുകൂടി കുറിശിക്കപ്പെട്ടു, ഇല്ലെങ്കിൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞു, നമ്മുടെ ഹൃദയത്തിന്റെ പരിച്ഛേദന നടന്നു, യേശുക്രിസ്തു നമ്മൾ വസിക്കുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ആത്മീയ വളർച്ചയുടെ അടിസ്ഥാനം പൗലോസ് 2:6 പറയുകയാണ്. ഇവിടെ പറയാണ്, ആകയാൽ ദേർഫോർ നിങ്ങൾ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ, ബൈ ഫെയ്ത്ത് യേശുക്രിസ്തുവിനെ നിങ്ങൾ കൈക്കൊണ്ടു എങ്കിൽ ഇനി നിങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ട് നടക്കാൻ പോകുന്നത്? ഇനി നിങ്ങൾ ഇനി ഞാൻ നടന്നേക്കാമെന്ന് പറഞ്ഞു നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതാണ് ഗലാത്യയിലെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചു, ഇപ്പോൾ നിങ്ങൾ ജഡം കൊണ്ട് സമാപിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതാണ് വിശ്വാസികളുടെ ജീവിതത്തിലെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ തുടർച്ചയായ പരാജയങ്ങളും വരുന്നു. ആൾക്കാർക്ക് ദൈവത്തിന്റെ സ്വഭാവം അവരിൽ കൂടി സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ ഭാര്യയ്ക്ക് സെൻസ് ചെയ്യാൻ കഴിയത്തില്ല, ഭർത്താവിന് സെൻസ് ചെയ്യാൻ കഴിയത്തില്ല, മക്കൾക്ക് സെൻസ് ചെയ്യാൻ കഴിയത്തില്ല. അതിനു പകരം ജഡത്തിന്റെ സ്വഭാവങ്ങൾ റിയൽ ആയിട്ട് ആൾക്കാർക്ക് സെൻസ് ചെയ്യാൻ കഴിയും. ഇതിന്റെ റിയൽ പ്രശ്നം എന്താണെന്നറിയാമോ? തുടങ്ങിയത് ഇങ്ങനെയാണെങ്കിൽ തുടരുന്നത് ജഡത്തിലാണ്. അന്നേരം പൗലോസ് പറയാണ്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെയാണ് കൈക്കൊണ്ടത്, അതേപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കും. എന്നിട്ട് പറയണം, അവനിൽ റൂട്ടഡ് ഇൻ ഹിം, അവനിൽ വേരുന്നുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കർത്താവിൽ അബൈഡ് ചെയ്യുക, അവനിൽ വേരുന്നുക. എന്നിട്ട് പറയാണ്, അവനിൽ വേരുന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച തന്നവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു. ഇതാണ് ഇവരെ ഉപദേശിച്ചു കൊടുത്തത്. ഇവരെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഇതാണ്. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ തെറ്റിച്ച് കളയരുത്. കുറെ എക്സ്റ്റേണൽ റൂൾസ് കൊണ്ട് വിശുദ്ധരാകാമെന്നല്ല അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് ക്രൂശിന്റെ വചനമാണ് പഠിപ്പിച്ചത്. ആ ക്രൂശിൽ തന്നെ റൂട്ടഡ് ആയിട്ടിരിക്കാനായിട്ടാണ് അവരെ ഉത്ബോധിപ്പിച്ചത്. യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നിങ്ങൾ ക്രൂശിക്കപ്പെട്ടു, നിങ്ങളുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. ഇന്ന് യേശു ക്രിസ്തു നിങ്ങൾ വസിക്കുന്നു. ഇന്ന് അവനുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിങ്ങൾ റൂട്ടഡ് ആകുമ്പോൾ നിങ്ങൾ കൂടി യേശു ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് താഴേക്ക് പറയാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ജഡീക നിയമങ്ങൾ. ഇതിനൊരു റൂട്ടുണ്ട്, അതിനൊരു റോളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതേ കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. പൗലോസ് റോമാലേഖനം പറയുമ്പോഴുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ അനീതിയുടെ അവയവങ്ങളായിട്ട് സമർപ്പിക്കരുത്, നിങ്ങൾ ലോകത്തിന് അനുരൂപമാകരുത്, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അത് പറയുന്നതിന്റെ ഓർഡർ വേറെയാണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലി ഓർഡർ മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ റിയൽ പ്രശ്നങ്ങൾ വരുന്നത്. ഒന്ന്, അതിന്റെ ഓർഡർ ഒന്ന് ക്രൂശിലാണ് തുടങ്ങുന്നത്. എന്താണ് യേശു ക്രിസ്തു ക്രൂസിൽ ചെയ്തത് നമ്മൾ മനസ്സിലാക്കുക. റിയലായിട്ട് ദൈവം അതിനൊരു വെളിപ്പാട് നമുക്ക് നേരട്ടെ. രണ്ടാമത് അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ കർത്താവിൽ വസിക്കാനായിട്ട് തുടങ്ങുന്നു, കർത്താവിൽ അഭയടാവാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ കർത്താവിൽ കൂടി നമ്മുടെ ഫലങ്ങൾ വെളിയിലേക്ക് വരുന്നു. ഇനി അങ്ങനെ വിശുദ്ധരായി വളരുന്ന ആത്മാവിൽ വളരുന്നവരെടുത്ത് പറയുകയാണ്, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, നിങ്ങൾ ഇന്നിടത്ത് ചെയ്യരുത്, നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പുതുക്കണം, നിങ്ങൾ ലോകത്തിന് അനുരൂപമായിട്ട് ചിന്തിക്കരുത്, നിങ്ങൾ ഈ ലോകത്തിലേക്ക് ഒരു ആൾക്കാരുടെ കൂട്ട് ആൾക്കാരുടെ ലോക ആൾക്കാരെ പോലെ ജീവിക്കരുത്, ഇതെല്ലാം പറയുന്നുണ്ട്. നിങ്ങളുടെ ജഡത്തെ ക്രൂശിക്കണം, ഇതെല്ലാം പറയുമ്പോൾ ഇതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിയില്ല എങ്കിൽ ഒരു വ്യക്തി ഇതെല്ലാം ചെയ്യാനായിട്ട് ശ്രമിച്ച് വിശുദ്ധനാണ് എന്ന് സ്വയം തോന്നും. കുറെ എക്സ്റ്റേണൽ കാര്യങ്ങളുണ്ട്, ബാക്കിയുള്ളവരെയൊക്കെ ജഡ്ജ് ചെയ്യാനായിട്ടും ബാക്കിയുള്ളവരുടെ മുമ്പിൽ വിശുദ്ധനായിട്ട് നിൽക്കാനായിട്ടും കഴിയും. പക്ഷേ ദൈവത്തിന്റെ വർക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല. കാരണം വ്യക്തമായിട്ട് ആ വ്യക്തിയുടെ സെൽഫ് എല്ലായിടത്തും പ്രൊജക്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യും. ആ വ്യക്തി മുറിപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ആ വ്യക്തി ഓഫൻഡഡ് ആവും, ആ വ്യക്തി യഥാർത്ഥത്തിൽ ഡിസ്കറേജ്ഡ് ആവും, ആ വ്യക്തി ആരെങ്കിലും പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഉയർന്നു പോകും. ഇതെല്ലാം നടക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ, കർത്താവിന്റെ റിയൽ ക്രൂശിന്റെ വർക്ക് നമ്മൾ കൂടി നടക്കാത്തതുകൊണ്ടാണ്. എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ പറഞ്ഞത് ചില അടിസ്ഥാന ബേസിക് പ്രശ്നങ്ങൾ, അടിസ്ഥാന കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ ദൈവവചനം പറയാണ് ആ അടിസ്ഥാനത്തിൽ മേൽ മാത്രമേ സൂപ്പർ സ്ട്രക്ചറിൽ പണി നടക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അതിന്റെ മുകളിൽ നടക്കുന്നത് ഡെഡ് വർക്ക്സ് ആയിരിക്കും. കല്ല്, മരം, വൈക്കോല് എന്നീ പണികളായിരിക്കും നടക്കുന്നത്. അതാവാതെ യഥാർത്ഥത്തിൽ കർത്താവിന്റെ റിയൽ അടിസ്ഥാനത്തിൽ വളരാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ.